2020 സെപ്റ്റംബർ 5 ശനിയാഴ്ച കേരളകൗമുദി ഈ പേപ്പറിന്റെ ഒപ്പീനിയൻ പേജിൽ നിന്ന് പാലക്കാട് ഡയറിയിൽ PM ജിബിൻ ദാസ് എഴുതുന്നു, കണ്ണീർ പടരുന്ന പാഠങ്ങൾ. ലോകം അസാധാരണമായ ഒരു പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നത്. സമീപകാല ചരിത്രത്തിൽ ഇത്രയധികം ആളുകളുടെ ജീവിതത്തെ കീഴ്മേൽ മറിച്ച മറ്റൊരു മഹാമാരിയും ഉണ്ടായിട്ടില്ലെന്നതാണ് കോവിഡിനെ അപകടകാരിയാക്കുന്നത്. കോവിഡ് എന്ന മഹാമാരി നമ്മുടെ സാമൂഹിക സാമ്പത്തിക മണ്ഡലങ്ങളിൽ വലിയൊരു തിരിച്ചടി ഉണ്ടാക്കിക്കഴിഞ്ഞു. ഇനി ഉണ്ടാകാൻ പോകുന്ന നഷ്ടങ്ങളുടെ വ്യാപ്തിയെക്കുറിച്ച് പ്രവചിക്കുക ഈ ഘട്ടത്തിലും അസാധ്യം. ഈ പ്രതിസന്ധികൾക്കിടയിലും പിടിച്ചു നിൽക്കുന്ന ഉൽപാദന മേഖലകളിൽ ഒന്നാണ് കേരളത്തിലെ കാർഷിക രംഗം. മഹാമാരികളുടെ കാലത്ത് ഉൽപാദനവും അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഇറക്കുമതിയും കുറഞ്ഞിട്ടും കേരളം പട്ടിണിയില്ലാതെ പിടിച്ചു നിൽക്കുന്നത് പ്രാദേശികമായ കാർഷിക ഉൽപാദനം വർദ്ധിച്ചതിനാലാണ്. പക്ഷേ വിശക്കുന്ന വയറുകളെ ഊട്ടുന്ന കർഷകർ ഇപ്പോഴും വറുതിയിലാണ്. സമൂഹത്തിന്റെയും സമ്പദ്വ്യവസ്ഥയുടെയും നട്ടെല്ലാകേണ്ട കാർഷിക മേഖലയിൽ നിന്ന് പൊഴിയുന്ന കണ്ണീരിന്റെ പ്രധാന കാരണം ഈ മേഖലയിൽ നടപ്പാക്കുന്ന നയങ്ങളുടെ വൈകല്യമാണ്. സർക്കാരിന്റെ ചുവപ്പുനാടകളിൽ പദ്ധതികൾ പലതുണ്ടെങ്കിലും ഒന്നും കർഷകരിലേക്ക് എത്തുന്നില്ലെന്നതാണ് യാഥാർത്ഥ്യം. ഒരിടവേളയ്ക്ക് ശേഷം പാലക്കാട് ജില്ലയിൽ ചിറ്റൂർ, ആലത്തൂർ, മണ്ണാർക്കാട്, പട്ടാമ്പി മേഖലകളിൽ നെൽപ്പാടങ്ങൾ സജീവമാവുകയാണ്. ഒന്നാം വിളക്കൊയ്ത്ത് ഈ മാസം ആദ്യം നടക്കും. ശേഷം അടുത്ത വിളവിന് ഞാറുപാകി നടീലിനായുള്ള തയ്യാറെടുപ്പ് നടത്തും. പക്ഷേ എല്ലാവർക്കും പറയാനുള്ളത് ഇല്ലായ്മയുടെ കഥകൾ മാത്രമാണ്. തൊഴിൽ ബാങ്ക് എന്ന് നടപ്പാക്കും. ലോക്ഡൌണിനെ തുടർന്ന് തൊഴിൽ മേഖലയിലുണ്ടായ പ്രതിസന്ധിയാണ് ഇന്നാട്ടിലെ കർഷകരെ ഏറെ വലയ്ക്കുന്നത്. സമീപകാലത്തായി ജില്ലയിലെ പാടശേഖരങ്ങളിൽ കൂടുതലും അന്യസംസ്ഥാന തൊഴിലാളികളാണ് വിത്തുപാകലും ഞാറുനടലുമെല്ലാം. ലോക്ഡൌണിനെ തുടർന്ന് ഇവരിൽ ഭൂരിഭാഗം പേരും സ്വന്തം നാടുകളിലേക്ക് മടങ്ങിയതോടെ തൊഴിലാളി ക്ഷാമവും രൂക്ഷമായി. പ്രാദേശിക കർഷക തൊഴിലാളികളെ പല പ്രദേശത്തും ലഭിക്കുന്നില്ല. അവരെല്ലാം തൊഴിലുറപ്പ് ജോലികളിലേക്ക് നീങ്ങിയതോടെ പാടത്തിറങ്ങാതായി. തദ്ദേശീയരായ തൊഴിലാളികൾക്ക് കൂലി കൂടുതലായതിനാൽ കൃഷി ചെലവേറിയതായി മാറുകയും ചെയ്യും. ഈ സാഹചര്യങ്ങളെ മറികടക്കാനാണ് ആസൂത്രിതമായ തൊഴിൽ ബാങ്ക് എന്ന ആശയം കാലങ്ങൾക്കു മുന്നേ മുന്നോട്ട് വച്ചത്. പക്ഷേ ഈ ആവശ്യം ഇനിയും സർക്കാരിന്റെ മുൻഗണനയിൽ വന്നിട്ടില്ലെന്നതാണ് യാഥാർത്ഥ്യം. കൊയ്ത്തു യന്ത്രങ്ങൾ ലഭ്യമാക്കണം. നെൽകൃഷിയിലെ യന്ത്രവൽക്കരണം നടപ്പാകുന്നുണ്ടെങ്കിലും യന്ത്രങ്ങളുടെ ലഭ്യതയാണ് ഇപ്പോഴത്തെ പ്രശ്നം. തമിഴ്നാട്ടിൽ നിന്നാണ് പാലക്കാട്ടെ വിവിധ മേഖലകളിലേക്ക് കൊയ്ത്തു യന്ത്രങ്ങൾ പ്രധാനമായും വരുന്നത്. കോവിഡിനെ തുടർന്ന് യാത്രാ തടസ്സം നിലനിൽക്കുന്നതും വലിയ തിരിച്ചടിയാണ്. തമിഴ്നാട്ടിൽ നിന്നെത്തുന്ന ഡ്രൈവർമാർ, സഹായികൾ എന്നിവരുൾപ്പെടെ കോവിഡ് പരിശോധന നടത്തി ക്വാറന്റീനിൽ ഇരിക്കാനുള്ള സംവിധാനം സർക്കാർ തലത്തിൽ ഉറപ്പാക്കണമെന്നാണ് ദേശീയ കർഷക സമാജം പോലുള്ള സംഘടനകളുടെ ആവശ്യം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മുൻകാലങ്ങളിൽ വാങ്ങിയ യന്ത്രങ്ങൾ പലതും ഉപയോഗശൂന്യമായി കിടക്കുകയാണ്. നെല്ല് സമയത്ത് കൊയ്തെടുക്കാനായില്ലെങ്കിൽ ഉണ്ടായേക്കാവുന്ന വിളനഷ്ടത്തെക്കുറിച്ചുള്ള ആശങ്കയിലാണ് ഭൂരിഭാഗം കർഷകരും. നിറ പദ്ധതി നല്ല മാതൃക. KD പ്രസേനൻ MLA നേതൃത്വത്തിൽ ആലത്തൂർ മണ്ഡലത്തിലെ പാടശേഖരങ്ങളിൽ മിതമായ നിരക്കിൽ കൊയ്ത്തു യന്ത്രങ്ങൾ നൽകുന്ന നിറ പദ്ധതി മാതൃകാപരമാണ്. ഇടനിലക്കാരില്ലാതെയാണ് കർഷകർക്ക് കൊയ്ത്തു യന്ത്രങ്ങൾ വിട്ടുനൽകുന്നത്. ഇതുപോലെ നെല്ല് സംഭരണത്തിലെ ചൂഷണങ്ങൾ ഒഴിവാക്കാനും ഇടപെടലുകൾ അനിവാര്യമാണ്. സർക്കാർ ആനുകൂല്യം ഒരു പാഴ്വാക്ക്. രണ്ടാം വിളവിന് തയ്യാറെടുക്കുന്നവർ ഇത്തവണ വലിയ വില കൊടുത്താണ് വിത്ത് വാങ്ങിയത്. വിത്തിന് തദ്ദേശ സ്ഥാപനങ്ങൾ നൽകുന്ന സബ്സിഡി കുറച്ചതാണ് കാരണം. 1 കിലോയ്ക്ക് ശരാശരി 40 രൂപ നൽകിയാണ് കർഷകർ വിത്ത് വാങ്ങുന്നത്. വിത്ത് മുതൽ പൂട്ടുകൂലി വരെ സർക്കാർ സബ്സിഡി പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും ഇതൊന്നും യഥാസമയം കർഷകരിലേക്ക് എത്തുന്നില്ല. വിളവെടുപ്പിന് ശേഷം നെല്ല് വിൽക്കുമ്പോഴും കർഷകർ ചൂഷണം ചെയ്യപ്പെടുന്നു. മാറി വരുന്ന സർക്കാരുകൾ ഈ മേഖലയിലെ ചൂഷണങ്ങളെ നിയന്ത്രിക്കാൻ ക്രിയാത്മകമായി ഇടപെട്ടിട്ടില്ല. സർക്കാർ തലത്തിൽ സംഭരിക്കുന്ന നെല്ലിന്റെ പണം ലാഭിക്കാൻ തന്നെ സമയമെടുക്കുമ്പോൾ കർഷകർ ആരോട് പരാതി പറയും? ആനുകൂല്യങ്ങളുടെ കണക്കെടുത്താൽ കൃഷിയോളം ലാഭമുള്ള മറ്റൊരു മേഖലയില്ല. എന്നാൽ യാഥാർത്ഥ്യം മറിച്ചാണ്. അർഹരിലേക്ക് എത്താതെ പോവുകയോ യഥാസമയം ലഭിക്കാതെ പോവുകയോ ചെയ്യുന്ന ആനുകൂല്യങ്ങൾ തന്നെയാണ് പ്രധാന പ്രശ്നം. ആനുകൂല്യങ്ങൾ വാഗ്ദാനം ചെയ്ത് കർഷകരെ ആകർഷിക്കുകയും അവ യഥാസമയം നൽകാതെ അവരെ നിരാശരാക്കുകയും ചെയ്യുന്ന സർക്കാർ നിലപാടുകൾ തിരുത്തപ്പെടേണ്ടതാണ്. കൃഷി ആദായകരമാവണം. കാർഷികാനുബന്ധ മേഖല കൂടി വികസിച്ചാലേ വരും നാളുകളിൽ നമുക്ക് പ്രതിസന്ധികളെ തരണം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. കാർഷിക ഉൽപ്പന്നങ്ങളെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റുന്ന സമാന്തര ശ്രേണി നമുക്ക് അത്യാവശ്യമാണ്. അതിന് നമുക്ക് ക്യൂബൻ മാതൃക പിന്തുടരാം. കർഷകർക്ക് വരുമാനം വർദ്ധിപ്പിക്കുന്നതിനും ജനങ്ങൾക്ക് വ്യത്യസ്തമായ ഉൽപ്പന്നങ്ങൾ നാട്ടിൽ തന്നെ ലഭിക്കുന്നതിനും ഇത്തരം മാതൃകകൾ ഗുണം ചെയ്യും. നാട്ടിൽ മടങ്ങിയെത്തിയ പ്രവാസികൾക്ക് പ്രോത്സാഹനം നൽകി കാർഷിക മേഖലയെ വീണ്ടെടുക്കാനുള്ള ഈ സർക്കാരിന്റെ തീരുമാനത്തിനും പ്രവർത്തനങ്ങൾക്കും വരും വർഷങ്ങളിലും ഒരു തുടർച്ച ആവശ്യമാണ്. കൂടാതെ പ്രാദേശിക തലങ്ങളിൽ പ്രവർത്തിക്കുന്ന പാടശേഖര സമിതികളെ ശക്തിപ്പെടുത്തുകയും കർഷകർക്കുള്ള ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുകയും ചെയ്താൽ നമ്മുടെ നാട്ടിലും കൃഷി ആദായകരമാവും.